കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം, മുടിയനായ പുത്രൻ എന്നീ ഉപമകളെല്ലാം തന്നിൽ നിന്ന് അകന്നു പോകുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ അനുകമ്പാർദ്രമായ സ്നേഹത്തെ പ്രകീർത്തിക്കുന്നു. അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയെങ്കിലും ദൈവം അവരെ തങ്ങളുടെ കഷ്ടതയിൽ കൈവിടിഞ്ഞില്ല. തന്ത്രശാലിയായ ശത്രുവെന്ന സാത്താന്റെ പരീക്ഷകളിൽ വീണുപോയവരോടെല്ലാം ദൈവം ദയാലുവും അനുകമ്പയുമുള്ളവനാണ്. ഒരിക്കൽ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞവരും എന്നാൽ പിന്നീട് പരീക്ഷകന്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോകുവാൻ ഏൽപ്പിച്ചു കൊടുത്തവരുമായവരോടുള്ള കർത്താവിൻ്റെ ഇടപെടലിനെ മുടിയനായ പുത്രൻ്റെ ഉപമ വിവരിക്കുന്നു. ഒരു മനുഷ്യന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തുകൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. പിതാവിൻ്റെ ഭവനത്തിലെ നിബന്ധനകൾ കൊണ്ട് ഇളയ മകൻ മടുത്തു. അവൻ്റെ സ്വാതന്ത്ര്യം തടയപ്പെടുന്നു എന്നവൻ ചിന്തിച്ചു. അവനോടുള്ള പിതാവിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും ദുർവ്യാഖ്യാനം ചെയ്തു. തൻ്റെ സ്വന്തം താൽപ്പര്യങ്ങൾ പിന്തുടരുന്നതിന് അവൻ തീരുമാനമെടുത്തു. ആ യുവാവ് പിതാവിനോടുള്ള കടപ്പാട് അംഗീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. എന്നിട്ടും പിതാവിൻ്റെ സ്വത്തിൽ നിന്ന് തനിക്ക് വരേണ്ടുന്ന ഓഹരി അവൻ ആവശ്യപ്പെട്ടു. പിതാവിൻ്റെ മരണശേഷം തനിക്ക് ലഭിക്കേണ്ടുന്നതാകുന്ന ഓഹരി ഇപ്പോൾ തന്നെ വേണമെന്ന് താൻ ആഗ്രഹിച്ചു. തൽക്കാല സന്തോഷത്തിൽ അവൻ ആനന്ദം കണ്ടെത്തി. ഭാവിയെക്കുറിച്ച് അവൻ ശ്രദ്ധിച്ചതുമില്ല. പിതൃസ്വത്ത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ ഭവനം വെടിഞ്ഞ് ദൂരദേശത്തേക്ക് അവൻ യാത്രയായി. തൻ്റെ കൈവശമുള്ള ധാരാളമായ ധനത്തിലും തനിക്ക് ബോധിച്ചവണ്ണം പ്രവർത്തിക്കുന്നതിന് കിട്ടിയ സ്വാതന്ത്ര്യത്തിലും അവൻ അഹങ്കരിച്ചുകൊണ്ട് തൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചുപോയി എന്നവൻ തന്നെത്താൻ പുകഴ്ത്തുന്നു. ഇത് ചെയ്യരുത്, നിനക്കത് ദോഷം വരുത്തുമെന്നോ, ഇത് ചെയ്യുക, ഇതാണ് ശരിയെന്നോ പറഞ്ഞുകൊടുക്കുന്നതിന് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പാപത്തിൻ്റെ ആഴത്തിൽ പതിച്ചു പോകുന്നതിന് അവനെ കൂട്ടുകാർ സഹായിച്ചു. അവൻ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കിക്കളഞ്ഞു. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി എന്ന് വേദപുസ്തകം മനുഷ്യരെക്കുറിച്ച് പറയുന്നു. റോമർ 1:22. ഉപമയിലെ യുവാവിൻ്റെ കഥയും ഇതുതന്നെയാണ്. തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പിതാവിൽ നിന്ന് വാങ്ങിയ സ്വത്തിനെ അവൻ വേശ്യമാർക്ക് കൊടുത്തു നശിപ്പിച്ചു. തൻ്റെ യുവത്വമെന്ന നിധിയെ അവൻ നശിപ്പിച്ചു. ജീവിതത്തിൻ്റെ വിലപ്പെട്ട വർഷങ്ങൾ, മാനസിക ശക്തി, യുവത്വത്തിൻ്റെ ശോഭന ദർശനങ്ങൾ, ആത്മീയ താൽപ്പര്യങ്ങൾ എന്നിവയെല്ലാം മാംസദാഹാഗ്നിയിൽ ഹോമിച്ചു. അവിടെ വലിയൊരു ക്ഷാമമുണ്ടാകുന്നു. അവൻ ദാരിദ്ര്യം അനുഭവിച്ചു തുടങ്ങി. ആ ദേശത്തിലെ ഒരു പൗരനോട് അവൻ ബന്ധപ്പെടുകയും പന്നികളെ തീറ്റുന്നതിന് അവൻ വയലിലേക്ക് അയക്കപ്പെടുകയും ചെയ്തു. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ഹീനവും അധപ്പതിച്ചതുമായ തൊഴിലാണ്. തൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അഭിമാനിച്ചിരുന്ന യുവാവ് ഇപ്പോൾ അടിമയായി കാണുന്നു. അതിന്ത്യമായ അടിമത്വത്തിൽ അവൻ അധപ്പതിച്ചുപോയി. തൻ്റെ പാപപാശങ്ങളാൽ അവൻ പിടിക്കപ്പെട്ടു. സദൃശവാക്യങ്ങൾ 5:22. അവനെ വ്യാമോഹിപ്പിച്ച മതോല്ലാസങ്ങളും തിളക്കങ്ങളുമെല്ലാം അപ്രത്യക്ഷമായി. തൻ്റെ പാപച്ചങ്ങലയുടെ ഭാരം അവൻ അനുഭവിച്ചു തുടങ്ങി. ക്ഷാമം ബാധിച്ച് മനുഷ്യർ ഒഴിഞ്ഞുപോയ ആ പ്രദേശത്ത് പന്നികളൊഴികെ മറ്റൊരു മനുഷ്യനെയും കാണാൻ കഴിയാതിരുന്നതുകൊണ്ട് അവൻ പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറപ്പാൻ ആഗ്രഹിച്ചു. സുഭിക്ഷകാലങ്ങളിൽ അവനോടൊത്ത് തിന്നുകുടിച്ച് ആഹ്ലാദിച്ച യുവ സ്നേഹിതരിൽ ആരും തന്നെ ഇപ്പോൾ അവന് കൂട്ടുകാരായിട്ടില്ല. അവൻ്റെ ദുർനടപ്പും ഉല്ലാസവും ഇപ്പോൾ എവിടെ പോയി? മനസാക്ഷിയെ നിശബ്ദമാക്കിയും ഇന്ദ്രിയങ്ങളെ നിർവീര്യമാക്കിയും കൊണ്ട് അവൻ സന്തോഷവാനെന്ന് ചിന്തിച്ചു. എന്നാൽ ഇപ്പോൾ അവൻ്റെ പണമെല്ലാം തീർന്നു കഴിഞ്ഞു. വിശപ്പടങ്ങുന്നില്ല. അഹങ്കാരം തലകുനിച്ചു. ധാർമ്മിക പ്രകൃതി മുരടിച്ചു. ഇച്ഛാശക്തി ബലഹീനവും അവിശ്വസനീയവുമായി തീർന്നു. മൃദുല വികാരങ്ങൾ അസ്തമിച്ചുപോയി. മർത്യരിൽ അവൻ ഏറ്റവും അധമനായി തീർന്നു. അരിഷ്ടഭാവിയുടെ അവസ്ഥ. ദൈവസ്നേഹത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ പോലും സ്വന്തമോഹങ്ങളിലും പാപഭോഗങ്ങളിലും മുഴുകിയ പാവി ദൈവത്തിൽ നിന്നുള്ള അകൽച്ച മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. നന്ദികെട്ട മകനെപ്പോലെ അവൻ ദൈവിക നന്മകളെല്ലാം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്നു. അവയെല്ലാം സ്വാഭാവികമായി ലഭിച്ചു എന്നവൻ ചിന്തിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയോ സ്നേഹസേവനം നൽകുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. സ്വന്തം വാസസ്ഥലം തേടി കയ്യൻ ദൈവസന്നിധി വിട്ടു പോയതുപോലെയും മുടിയനായ പുത്രൻ ദൂരദേശത്തേക്ക് യാത്രയായതുപോലെയും പാപികൾ ദൈവത്തെ മറന്നുകൊണ്ടുള്ള സന്തോഷം അന്വേഷിക്കുന്നു. റോമർ 1:28. പ്രത്യക്ഷത്തിൽ എങ്ങനെയായിരുന്നാലും സ്വാർത്ഥതയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഓരോ ജീവിതവും നാശത്തിൽ നിപതിക്കും. ദൈവത്തെ കൂടാതെയുള്ള ജീവിതത്തിന് പരിശ്രമിക്കുന്നവരെല്ലാം സമ്പത്ത് ദുർവ്യയം ചെയ്യുക തന്നെയാണ്. വിലപ്പെട്ട വർഷങ്ങളെ അവൻ നിഷ്ഫലമാക്കുകയും മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ശരീരത്തിന്റെയും ശക്തികളെ തകർക്കുകയും നിത്യതയിലേക്ക് തന്നെത്താൻ പാപ്പരാക്കുകയുമാണ് താൻ ചെയ്യുന്നത്. സ്വാർത്ഥ സേവനത്തിനായി ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്ന മനുഷ്യൻ മാമോന് അടിമയായിത്തീരുന്നു. മാലാഖവൃന്ദത്തിന്റെ സഖിത്വത്തിൽ കഴിയുന്നതിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനസ്സ് അധപ്പതിച്ച് ലൗകികതയിൽപ്പെട്ട് അന്ധകാരശക്തിക്ക് കീഴ്പ്പെട്ടു പോകുന്നു. സ്വയസേവനമെന്നതിൻ്റെ അന്ത്യമാണെന്ന്. ഇതുപോലെ ഒരു ജീവിതമാർഗം നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞെങ്കിൽ ഭക്ഷണമല്ലാത്തതിന് നിങ്ങൾ പണം ചെലവിടുന്നുവെന്നും തൃപ്തിപ്പെടുത്താത്തതിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നുവെന്നും മനസ്സിലാക്കുക. നിങ്ങളുടെ താഴ്ചയെക്കുറിച്ച് ഗ്രഹിക്കുന്ന മണിക്കൂർ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ദൂരദേശത്ത് ഏകാന്തതയിൽ നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിക്കും. നിരാശയിൽ നിങ്ങൾ ഇപ്രകാരം പറയും, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? റോമർ 7:24. ഒരു സാർവത്രിക സത്യപ്രസ്താവന ഈ പ്രവചനത്തിൽ കാണുന്നു. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശവിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഊവർനിലത്തിലും പാർക്കും. യിരെമ്യാവ് 17:5-6. ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. മത്തായി 5:45. എന്നാൽ സൂര്യപ്രകാശത്തിൽ നിന്നും മഴയിൽ നിന്നും തങ്ങളെ മറച്ചു കളയുവാൻ മനുഷ്യന് അധികാരമുണ്ട്. നീതി സൂര്യൻ ശോഭിക്കുകയും എല്ലാവർക്കും വേണ്ടി സൗജന്യമായി കൃപാവർഷം ചൊരിയപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്ന് മരുഭൂമിയിലെ വരണ്ട പ്രദേശമെന്ന അവസ്ഥയിലെത്തുവോളം മാറിപ്പോകുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു മാറിയ വ്യക്തിക്ക് വേണ്ടി തുടർന്നും ദൈവസ്നേഹം ഉത്കടമായി ആശിക്കുകയും പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവനെ മടക്കി വരുത്തുന്നതിനായി സ്വാധീനിക്കുകയും ചെയ്യുന്നു. മുടിയനായി പുത്രൻ തൻ്റെ ശോചനീയാവസ്ഥയിൽ തന്നിലേക്ക് തിരിഞ്ഞു. തൻ്റെ മേൽ സാത്താൻ സ്ഥാപിച്ചിരുന്ന വഞ്ചകശക്തി തകർന്നു കഴിഞ്ഞു. തൻ്റെ തന്നെ വിഡ്ഢിത്വത്തിൻ്റെ അനന്തര ഫലമായിരുന്നു അവൻ്റെ കഷ്ടപ്പാടുകളെന്ന് അവൻ മനസ്സിലാക്കി. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെല്ലും എന്ന് അവൻ പറഞ്ഞു. കഷ്ടതയിലാണ്ടുപോയ അവൻ തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ പ്രത്യാശ കണ്ടെത്തി. ആ സ്നേഹമാണ് തന്നെ ഭവനത്തിലേക്ക് ആകർഷിച്ചത്. അപ്രകാരം തന്നെ ദൈവസ്നേഹത്തിൻ്റെ നിശ്ചയമാണ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ പാപിയെ നിർബന്ധിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. റോമർ 2:4. ദിവ്യസ്നേഹത്തിൻ്റെ കരുണാർദ്രമായ കൃപ എന്ന സുവർണ ചരട് ആപത്തിൽ വീഴുന്ന ഓരോ ആത്മാവിന് ചുറ്റും വലയം ചെയ്യുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്യുന്നു. യിരെമ്യാവ് 31:3. തൻ്റെ തെറ്റ് ഏറ്റുപറയുവാൻ തന്നെ ആ പുത്രൻ തീരുമാനിക്കുന്നു. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് അപ്പൻ്റെ അടുത്തുപോയി പറയുവാൻ നിശ്ചയിച്ചുറച്ചു. തൻ്റെ ദൃഷ്ടിയിൽ പിതാവിൻ്റെ സ്നേഹം ലുബ്ധമായി കണ്ടുകൊണ്ട് അവൻ ഇപ്രകാരം തുടർന്നു പറയുന്നു, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. പന്നിക്കൂട്ടത്തിൻ്റെയും അവയുടെ തീറ്റയായ വാളവരയുടെയും നടുവിൽ നിന്ന് എഴുന്നേറ്റ ആ യുവാവ് വീട്ടിലേക്ക് യാത്രയാകുന്നു. ബലഹീനതയിൽ തകർന്നും വിശപ്പ് കൊണ്ട് മയങ്ങിയും പോയ അവൻ ഉത്കണ്ഠയോടെ നടന്നു നീങ്ങുന്നു. കീറിപ്പറിഞ്ഞുപോയ തൻ്റെ വസ്ത്രം മറയ്ക്കുവാൻ പുതപ്പ് അവൻ്റെ പക്കലില്ല. അവൻ്റെ കഷ്ടപ്പാട് തൻ്റെ അഹന്തയെ കീഴടക്കിയിരുന്നു. ഒരു കൂലിക്കാരൻ്റെ സ്ഥാനമെങ്കിലും യാചിക്കുന്നതിന് അവൻ ഒരിക്കൽ പുത്രനായിരുന്ന സ്ഥലത്തേക്ക് ബദ്ധപ്പെട്ട് നടന്നു പോകുന്നു. പിതാവിൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്ന വേദനയെയും ആകാംക്ഷയെയും കുറിച്ച് ചിന്താരഹിതനും പ്രമോദിയുമായിരുന്ന ആ യുവാവ് വീട് വിട്ടിറങ്ങുമ്പോൾ ചിന്തിച്ചിരുന്നില്ല. തൻ്റെ ഭവനത്തിൽ വീണുപോയ കരിനിഴലിനെ പറ്റി അവൻ ഹീനന്മാരായ സ്നേഹിതന്മാരോടൊത്ത് നൃത്തം ചെയ്തപ്പോഴും സ്വാദുഭോജനം ആസ്വദിച്ചപ്പോഴും ഓർമ്മിച്ചില്ല. ഇപ്പോഴവൻ ക്ഷീണിച്ച് വേദനപ്പെടുന്ന പാദങ്ങളാൽ വീട്ടിലേക്ക് നടന്നടുക്കുന്നു. തൻ്റെ മടങ്ങിവരവിനെ ഒരാൾ കാത്തുകാത്തിരിക്കുന്നത് അവൻ അറിയുന്നില്ല. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു തിരിച്ചറിഞ്ഞു. സ്നേഹം ക്ഷണത്തിൽ തന്നെ ഗ്രഹിക്കുന്നു. വർഷങ്ങളായി പാപനിമിത്തമുണ്ടായ അധപ്പതനത്തിനു പോലും പിതാവിൻ്റെ കണ്ണിൽ നിന്ന് പുത്രനെ മറയ്ക്കുവാൻ സാധിച്ചില്ല. അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകന്റെ ദുരിതവും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും കണ്ട് അവജ്ഞയോടെ പരിഹസിക്കുന്നതിന് യാതൊരു കണ്ണിനെയും പിതാവ് അനുവദിക്കുകയില്ല. വിലവെടുപ്പുള്ള വീതിയേറിയ മേലങ്കി പിതാവ് തൻ്റെ ചുമലിൽ നിന്നെടുത്ത് തൻ്റെ പുത്രൻ്റെ പാഴാക്കിക്കളഞ്ഞ ശരീരത്തിൽ ചുറ്റിയപ്പോൾ ആ യുവാവ് അനുതാപത്താൽ തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറയുന്നു, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. അപ്പൻ ആ മകനെ മാറോടണച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ തന്നെ ആക്കണമേ എന്ന് പറയുന്നതിന് അവസരം അവന് കൊടുത്തില്ല. അവൻ പുത്രനാണ്, വീട്ടിലെ ഏറ്റവും വിലയേറിയതുകൊണ്ട് ബഹുമാനിക്കപ്പെടേണ്ടിയവനാണ്. വേലക്കാരും വേലക്കാരിത്തികളും അവനെ ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടതാണ്. പിതാവ് ഭൃത്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: വേഗം മേത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ. തടുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ. നാം തിന്ന് ആനന്ദിക്ക. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അസ്വസ്ഥമായ തന്റെ യുവത്വത്തിൽ മുടിയനായ പുത്രൻ പിതാവിനെ ക്രൂരനും കർക്കശക്കാരനുമെന്ന് ചിന്തിച്ചിരുന്നു. ഇപ്പോൾ ആ മനോഭാവത്തിന് എന്തുമാത്രം മാറ്റം വന്നിരിക്കുന്നു. ഇപ്രകാരം ഓരോ വ്യക്തിയും ദൈവത്തെ നിഷ്ഠൂരനും ദുസ്സഹനുമെന്ന് ചിന്തിക്കുന്നു. പാപിയെ കുറ്റം വിധിച്ചു തള്ളുന്നതിനും അവനെ സ്വീകരിപ്പാൻ താൽപ്പര്യമില്ലാതെ ന്യായമായ ഒഴിവുകഴിവുകൾക്ക് വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവനുമായി അവർ ദൈവത്തെ കണക്കാക്കുന്നു. മനുഷ്യവർഗത്തിന്റെ സന്തോഷത്തിന് വിഘാതമായും ഏത് വിധേനയും മോചനം പ്രാപിക്കേണ്ട ഭാരമേറിയ നുഖവുമായി അവർ ദൈവകൽപ്പനയെ വീക്ഷിക്കുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ കണ്ണു തുറക്കപ്പെട്ടവർ അനുകമ്പാപൂർണനായ ദൈവത്തെ കണ്ടുമുട്ടുന്നു. സ്വേച്ഛാധിപതിയും നിഷ്ഠൂരനുമായ ഒരു സത്വമായി അവൻ കാണപ്പെടുകയില്ല. പക്ഷേ അനുതപിക്കുന്ന പുത്രനെ ആലിംഗനം ചെയ്യുവാൻ കാത്തിരിക്കുന്ന പിതാവായി ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. സങ്കീർത്തനക്കാരനോടൊപ്പം പാപിയായവൻ ഇങ്ങനെ പ്രതികരിക്കും: അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സങ്കീർത്തനങ്ങൾ 103:13. തന്റെ തിന്മപ്രവൃത്തികൾ നിമിത്തം മുടിയനായ പുത്രനെ തള്ളിക്കളയുകയോ ശകാരിക്കുകയോ ചെയ്തതായി ഉപമയിൽ കാണുന്നില്ല. കഴിഞ്ഞകാല ജീവിതത്തിന് മാപ്പ് ലഭിച്ചതായും അവ മറന്നുകഴിഞ്ഞതായും എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടതായും ആ പുത്രന് തോന്നുന്നു. അതുകൊണ്ട് ദൈവം പാപിയോടിങ്ങനെ പറയുന്നു: ഞാൻ കാർമുകലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെപ്പോലെ നിന്റെ പാപങ്ങളെയും മായച്ചു കളയുന്നു. യെശയ്യാവ് 44:22. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. 31:34. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. യെശയ്യാവ് 55:7. ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രായേലിന്റെ അകൃത്യം അന്വേഷിച്ചാൽ അത് ഇല്ലാതെയിരിക്കും, യഹൂദയുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. 50:20. അനുതപിക്കുന്ന പാപിയെ സ്വീകരിക്കുന്നതിനുള്ള ദൈവഹിതത്തിന്റെ എത്ര വലിയ ഉറപ്പ്! കേൾവിക്കാര, നിങ്ങൾ സ്വന്തം വഴി തെരഞ്ഞെടുത്ത വ്യക്തിയാണോ? നിങ്ങൾ ദൈവത്തിൽ നിന്ന് വളരെ അകന്നുപോയിരിക്കുകയാണോ? നിങ്ങളുടെ അധരത്തിലിരുന്ന് ചാരമായി തീരത്തക്കവണ്ണം അതിക്രമങ്ങളുടെ ഫലം കൊണ്ട് നിങ്ങൾ സദ്യ നടത്തുകയാണോ? സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, പദ്ധതികൾ തകിടം മറിഞ്ഞു, ആശയറ്റ നിങ്ങളിപ്പോൾ ഏകാന്തത അനുഭവിക്കുകയാണോ? ഇത്രയും നാൾ നിങ്ങളുടെ ഹൃദയത്തോട് സമ്പാദിച്ചിട്ടും ശ്രദ്ധ കൊടുക്കാതിരുന്ന ആ ശബ്ദം വ്യക്തവും ദൃഢവുമായി നിങ്ങളിലേക്കിതാ വരുന്നു. പുറപ്പെട്ടു പോകുവിൻ. നാശത്തിന്, കഠിനനാശത്തിന് കാരണമായിരിക്കുന്ന മാലിന്യ നിമിത്തം ഇത് നിങ്ങൾക്ക് വിശ്രമസ്ഥലമല്ല. 2:10. നിങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരിക, അവൻ നിങ്ങളെ ഇപ്രകാരം ക്ഷണിക്കുന്നു: എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. യെശയ്യാവ് 44:22. നിങ്ങൾ തന്നെത്താൻ നന്നാകുന്നതുവരെ, അല്ലെങ്കിൽ ദൈവത്തെങ്കിലേക്ക് കടന്നു വരുന്നതിന് യോഗ്യനാകും വരെ, ക്രിസ്തുവിൽ നിന്ന് അകന്നിരിക്കാമെന്നുള്ള ശത്രുവിന്റെ നിർദ്ദേശം ശ്രദ്ധിക്കരുത്. അതുവരെ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വരികയില്ല. മുഷിഞ്ഞ വസ്ത്രം സാത്താൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ യേശുവിന്റെ വാഗ്ദത്തം നിങ്ങൾ ആവർത്തിക്കുക: എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. 6:37. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നുവെന്ന് ശത്രുവിനോട് പറയുക. ദാവീദിന്റെ പ്രാർത്ഥന നിങ്ങളുടെ സ്വന്തമാക്കുക: ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകേണമേ. 51:7. എഴുന്നേറ്റ് നിങ്ങളുടെ പിതാവെങ്കിലേക്ക് ചെല്ലുക, വളരെ അകലെ നിന്ന് തന്നെ നിങ്ങളെ അവൻ കണ്ടുമുട്ടും. അനുതാപത്തോടുകൂടെ ഒരടി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ നിത്യസ്നേഹത്തിന്റെ കരങ്ങളിൽ നിങ്ങളെ പൊതിയുവാനായി അവൻ ഓടിയെത്തും. തകർന്ന ദേഹിയുടെ രോദനം കേൾക്കുന്നതിന് അവന്റെ ചെവി തുറന്നിരിക്കുന്നു. ദൈവത്തെങ്കിലേക്ക് കടന്നു വരുന്നതിനുള്ള ഹൃദയത്തിന്റെ ആദ്യപടി പോലും അവൻ അറിയുന്നു. ദൈവാത്മാവ് കണ്ടുമുട്ടാതെയും അറിയാതെയും എത്ര പദശുദ്ധിയില്ലാത്തൊരു പ്രാർത്ഥന പോലും അർപ്പിക്കപ്പെടുന്നില്ല. ഒരു പരമരഹസ്യത്തിൽ കണ്ണുനീർത്തുള്ളി പോലും അടർന്നു വീഴുന്നില്ല. ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നതിനുള്ള എത്ര ബലഹീനമായൊരു ആത്മാർത്ഥ താൽപ്പര്യം പോലും ശ്രദ്ധിക്കാതിരിക്കുന്നില്ല. പ്രാർത്ഥന അദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിങ്കിൽ നിന്നുള്ള കൃപ മനുഷ്യാത്മാവിൽ പ്രവർത്തിക്കുന്ന കൃപയെ സന്ധിക്കുന്നതിന് പുറപ്പെടുന്നു. പാപത്താൽ മലിനമായ അങ്കി നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളിൽ നിന്നും എടുത്തുകളയുന്നു. സഖറിയാവിൻ്റെ പ്രവചനത്തിൽ മനോഹരമായ ഉപമാരൂപമായി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൈവദൂതൻ്റെ മുന്നിൽ നിൽക്കുന്ന മഹാപുരോഹിതനാകുന്ന യോശുവ പാപിയെ പ്രതിനിധീകരിക്കുന്നു. അവിടെ ദൈവവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്നും പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അവൻ്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെച്ചു അവനെ വസ്ത്രം ധരിപ്പിച്ചു. സഖറിയാവ് 3:4-5. അപ്രകാരം നിങ്ങളെയും ദൈവം രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതിയെന്ന അങ്കി ഇടുവിക്കും. യെശയ്യാവ് 61:10. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിൻ്റെ ചിറക് വെള്ളികൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. സങ്കീർത്തനങ്ങൾ 68:13. അവൻ നിങ്ങളെ സദ്യാമന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും നിങ്ങളുടെ മേൽ അവൻ സ്നേഹമെന്ന കൊടി പിടിപ്പിക്കുകയും ചെയ്യും. ഉത്തമഗീതം 2:4. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ ദൈവസിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന മാലാഖമാരുടെ ഇടയിൽ നിനക്ക് ആഗമനം അനുവദിക്കും. സഖറിയാവ് 3:7. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. യെശയ്യാവ് 62:5. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. സഫന്യാവ് 3:17. പിതാവിൻ്റെ ആനന്ദഗാനത്തിൽ സ്വർഗവും ഭൂമിയും ഒരുമിച്ചു ചേരുന്നു. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞ ഈ ഉപമയിൽ ആനന്ദത്തിൻ്റെ രംഗത്തിന് തടസ്സമായി അപശ്രുതി പകരുന്ന സ്വരം ഇതുവരെ ഇല്ലാതിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു വേറൊരു മൂലകത്തെ പരിചയപ്പെടുത്തുന്നു. മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. അവനവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തുവെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്തു കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. മൂത്ത സഹോദരൻ പിതാവിൻ്റെ ഉത്കണ്ഠയിൽ പങ്കുചേരുകയോ കാണാതെ പോയതിനു വേണ്ടി കാത്തിരിക്കുകയോ ചെയ്തിരുന്നില്ല. ആനന്ദസ്വരം അവൻ്റെ ഉള്ളിൽ സന്തോഷം ജനിപ്പിച്ചില്ല. ഉത്സവത്തിൻ്റെ കാര്യമെന്ത് എന്നവൻ ഒരു ദാസനോട് ചോദിക്കുകയും ലഭിച്ച ഉത്തരത്തിൽ അവൻ്റെ അസൂയ വർദ്ധിക്കുകയും ചെയ്തു. കാണാതെ പോയിരുന്ന സഹോദരനെ സ്വാഗതം ചെയ്യുന്നതിന് അവൻ അകത്തു കടന്നില്ല. മുടിയനായവനോട് കാണിച്ച താൽപ്പര്യം തന്നോടുള്ള അവഹേളനമായി അവൻ കാണുന്നു. പിതാവ് അവനോട് എതിർവാദം നടത്താൻ വന്നപ്പോഴാണ് അവൻ്റെ പ്രകൃതിയിൽ കുടികൊണ്ടിരുന്ന അഹംഭാവവും തീരാപ്പകയും വെളിപ്പെടുന്നത്. പിതാവിൻ്റെ ഭവനത്തിൽ അവൻ സ്വന്തം ജീവിതത്തിൽ മാത്രം ഒതുങ്ങി പ്രത്യുപകാരമില്ലാത്ത പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്ന മകനോട് കാണിക്കുന്ന താൽപ്പര്യം അവനോടുള്ള ഹീനമായ വിരുദ്ധതയായി അവൻ കാണുന്നു. തൻ്റെ സ്വന്തം സേവനം പുത്രൻ്റേതാകുന്നതിനു പകരം ദാസൻ്റേത് മാത്രമായിരുന്നുവെന്ന് അവൻ തന്നെ വ്യക്തമാക്കുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ ആനന്ദമനുഭവിക്കുന്നതിനു പകരം അതീവ ജാഗ്രതയോടുള്ള തൻ്റെ ജീവിതം കൊണ്ട് ലാഭം വളർത്തുന്നതിന് മാത്രം അവൻ്റെ മനസ്സ് ശ്രദ്ധിച്ചിരുന്നു. ഇതിനുവേണ്ടി അവൻ പാപത്തിൻ്റെ ഉല്ലാസങ്ങളെല്ലാം ത്യജിച്ചു കളഞ്ഞുവെന്ന് അവൻ്റെ വാക്കുകൾ തന്നെ പറയുന്നു. ഇപ്പോൾ പിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഈ മകൻ പങ്കാളിയാവുകയാണെങ്കിൽ താൻ ദ്രോഹിക്കപ്പെട്ടുപോയതായി മൂത്തപുത്രൻ കാണുന്നു. തൻ്റെ സഹോദരനെ അവൻ വെറുപ്പോടെ വീക്ഷിക്കുന്നു. താൻ പിതാവിൻ്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ മുടിയനായവനെ സ്വീകരിക്കുമായിരുന്നില്ലെന്ന് അവൻ വ്യക്തമാക്കുന്നു. തൻ്റെ സഹോദരനായിട്ടുപോലും അവനവനെ കാണുന്നില്ല. നിന്റെ മകൻ എന്ന് തണുപ്പൻ മട്ടിൽ അവനെക്കുറിച്ച് പറയുന്നു. എന്നിട്ടും പിതാവ് ശാന്തമായി അവനോട് ഇടപെടുന്നു. മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു എന്ന് പിതാവ് പറയുന്നു. നിന്റെ സഹോദരൻ വീട് വിട്ട് അലഞ്ഞു നടന്ന കാലത്തെല്ലാം എന്നോടൊത്ത് വസിക്കുവാൻ നിനക്ക് അവസരം ലഭിച്ചിരുന്നില്ലേ? തൻ്റെ മക്കളുടെ സന്തോഷത്തിനു വേണ്ടി ഉള്ളതെല്ലാം അവർക്കുള്ളത് തന്നെയാണ്. പ്രതിഫലമായോ ദാനമായോ പുത്രൻ ഒന്നും തന്നെ ചോദിക്കേണ്ടതില്ല. എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും സൗജന്യമായി തന്നിരിക്കുന്ന ദാനം സ്വീകരിക്കുകയും മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയാതെ ഒരു മകൻ കുറെ നാളത്തേക്ക് ഭവനത്തിൽ നിന്നും അകന്നുപോയി. ഇപ്പോൾ അവൻ തിരിച്ചു വന്നിരിക്കുന്നു. ആകുല ചിന്തകളെല്ലാം ആനന്ദത്തിന്റെ വേലിയേറ്റത്തിൽ ഒഴുകിപ്പോയി. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. മൂത്ത സഹോദരൻ തന്നിൽ കുടികൊള്ളുന്ന നികൃഷ്ടവും നന്ദി കെട്ടതുമായ ആത്മാവിനെ കണ്ടെത്തിയോ? സഹോദരൻ തെറ്റ് ചെയ്തവനാണെങ്കിലും അവൻ തന്റെ സഹോദരൻ തന്നെയാണെന്ന് അവൻ മനസ്സിലാക്കിയോ? തന്റെ അസൂയയെയും ഹൃദയകാഠിന്യത്തെയും കുറിച്ച് മൂത്ത സഹോദരൻ അനുതപിച്ചുവോ? ഇതിനെയെല്ലാം സംബന്ധിച്ച് ക്രിസ്തു നിശബ്ദത പാലിക്കുന്നു. ഈ ഉപമ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അന്ത്യം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കേൾവിക്കാർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. മൂത്ത മകൻ ക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന യഹൂദന്മാരെ പ്രതിനിധാനം ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും ചുങ്കക്കാരും പാപികളുമെന്ന് പറഞ്ഞ് അവജ്ഞയോടെ മനുഷ്യരെ വെറുത്തു തള്ളുന്ന പരീശന്മാരെയും പ്രതിനിധീകരിക്കുന്നു. വലിയ തിന്മപ്രവൃത്തികൾ ചെയ്യുന്നില്ല എന്ന് അഭിമാനിച്ചുകൊണ്ട് അവർ സ്വയം നീതീകരണത്തിൽ മുഴുകിയിരിക്കുന്നു. ഇപ്രകാരം കുറ്റം കണ്ടുപിടിക്കാൻ ഇരിക്കുന്നവരെ തങ്ങളുടെ പ്രവൃത്തിയിൽ തന്നെ ക്രിസ്തു സന്ധിക്കുന്നു. ഉപമയിലെ മൂത്ത പുത്രനെ പോലെ ദൈവത്തിൽ നിന്ന് വിശേഷ അവകാശങ്ങൾ അവർ പ്രാപിച്ചിരിക്കുന്നു. ദൈവാലയത്തിൽ മക്കളെന്ന് അവർ അവകാശപ്പെടുന്നെങ്കിലും കൂലിക്കാരന്റെ ആത്മാവാണ് അവരിൽ കാണപ്പെട്ടിരുന്നത്. അവരുടെ പ്രവൃത്തി സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നില്ല, പ്രതിഫലേച്ഛയിൽ നിന്ന് അത് ഉടലെടുത്തിരുന്നു. അവരുടെ ദൃഷ്ടിയിൽ ദൈവം കർക്കശക്കാരനായൊരു അധികാരിയായിരുന്നു. അധ്വാനവും കഠിന തപസ്സും കൊണ്ട് റബ്ബിമാർ നേടിയെടുക്കുവാൻ ശ്രമിച്ചിരുന്ന ദൈവകൃപ സൗജന്യമായി പ്രാപിക്കുന്നതിനു വേണ്ടി ക്രിസ്തു ചുങ്കക്കാരെയും പാപികളെയും ക്ഷണിക്കുന്നത് കണ്ട് അവർ ഇടറിപ്പോയി. സ്വർഗീയ പിതാവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ച മുടിയനായവന്റെ തിരിച്ചുവരവിൽ അവരുടെ അസൂയ ജ്വലിക്കുകയാണുണ്ടായത്. ഉപമയിൽ മൂത്ത മകനോട് പിതാവ് നടത്തുന്ന എതിർവാദം പരീശന്മാരോടുള്ള സ്വർഗത്തിന്റെ സൗമ്യമായ അഭ്യർത്ഥനയാണ്. എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു, അത് കൂലിയായിട്ടല്ല ദാനമായിട്ടത്രേ. മുടിയനായവനെപ്പോലെ നീയും പിതാവിന്റെ സ്നേഹനിമിത്തം മാത്രം പ്രാപിക്കുന്നതും നിനക്ക് അർഹതയില്ലാത്തതുമായ ദാനമായി അത് സ്വീകരിക്കുന്നു. സ്വയം നീതീകരണം ഹേതുവായി ദൈവത്തെ മനുഷ്യർ തെറ്റായി പ്രതിപാദിക്കുക മാത്രമല്ല, അവരെ അത് നിഷ്ഠൂരരും സഹോദരവർഗത്തെ വിമർശിക്കുന്നവരുമാക്കി തീർക്കുക കൂടെ ചെയ്യുന്നു. സ്വാർത്ഥതയിലും അസൂയയിലും ആണ്ടുപോയ മൂത്തപുത്രൻ തന്റെ സഹോദരന്റെ ബലഹീനതയെ കണ്ടെത്തി കുറ്റം വിധിക്കുന്നതിനും അവന്റെ പ്രവൃത്തികളെ വിമർശിക്കുന്നതിനും സദാ തൽപരനായിരുന്നു. ഓരോ തെറ്റുകളും അവൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും തെറ്റായ പ്രവൃത്തികളെ ഉപയോഗിച്ച് മുതലെടുക്കുകയും ചെയ്യുകയെന്നത് അവന്റെ ശീലമായി തീർന്നു. ഇപ്രകാരം അവൻ തന്റെ തന്നെ ക്ഷമിക്കുന്നതിനൊരുക്കമല്ലാത്ത ആത്മാവിനെ ന്യായീകരിച്ചു. ഇന്നും അനേകർ ഇതുതന്നെ ചെയ്യുന്നു. പരീക്ഷകളുടെ പ്രളയത്തെ നേരിടുന്നതിന് ഓരോ ദേഹിയും ബെമ്പൽ കൊള്ളുമ്പോൾ ഇക്കൂട്ടർ സമീപത്ത് നിന്നുകൊണ്ട് ഹൃദയകാഠിന്യം നിറഞ്ഞവരായി കുറ്റം വിധിക്കുകയും പരാതി പറയുകയും ചെയ്യുന്നു. ദൈവമക്കളെന്ന് അവർ അവകാശപ്പെട്ടിരുന്നെങ്കിലും സാത്താന്റെ ആത്മാവിൽ അവർ പ്രവർത്തിക്കുന്നു. സഹോദരവർഗത്തിന് നേരെയുള്ള അവരുടെ ഈ വിധ മനോഭാവം നിമിത്തം ദൈവമുഖപ്രകാശം തങ്ങളുടെ മേൽ പതിപ്പിക്കുന്നതിന് ദൈവത്തെ അവർ അനുവദിക്കുന്നില്ല. അനേകർ തുടർച്ചയായി ഇപ്രകാരം ചോദിക്കുന്നു, എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും ഒരു വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? ആയിരം ആയിരം ആട്ടുകൊറ്റനിലും പതിനായിരം പതിനായിരം തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദിജാതിനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മീഖ 6:6-8. ദൈവം ആഗ്രഹിക്കുന്ന സേവനം ഇപ്രകാരമുള്ളതാണ്: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്ക, എല്ലാ നുഖത്തെയും തകർക്കുക. നിന്റെ മാംസരക്തങ്ങളായവർക്ക് നിന്നെ തന്നെ മറക്കാതെ ഇരിക്ക. യെശയ്യാവ് 58:6-7. സ്വർഗീയ പിതാവിന്റെ സ്നേഹം കൊണ്ട് മാത്രം പാപികൾ രക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ തന്നെ കാണുമ്പോൾ പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾക്ക് അനുകമ്പയും ദയയും തോന്നും. പിന്നെ ഒരിക്കലും അനുതാപത്തെയും കഷ്ടപ്പാടിനെയും നിങ്ങൾ അസൂയയും കുറ്റാരോപണവും കൊണ്ട് നേരിടുകയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സ്വാർത്ഥതയുടെ ഹിമം ഉരുകിക്കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തോട് അനുരൂപരാകുകയും കാണാതെ പോയവരെ രക്ഷിക്കുന്നതിലുള്ള ദൈവിക സന്തോഷത്തിൽ പങ്കാളികളാവുകയും ചെയ്യും. നിങ്ങളൊരു ദൈവപൈതലെന്ന് അവകാശപ്പെടുന്നത് ശരി തന്നെ. എന്നാൽ അത് സത്യമാണെങ്കിൽ നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. നിങ്ങളോട് അവൻ അത്യന്തം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ദൈവം അവനെ തന്റെ പുത്രനായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവനോടുള്ള നിങ്ങളുടെ ബന്ധം ഉപേക്ഷിക്കുകയാണെങ്കിൽ ദൈവഭവനത്തിൽ നിങ്ങൾ വെറുമൊരു കൂലിക്കാരൻ മാത്രമാണെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവപൈതൽ ആവുകയില്ല. കാണാതെ പോയവരെ കണ്ടെത്തി സ്വാഗതം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ചേരുന്നില്ലെങ്കിലും ആ സന്തോഷപ്രവർത്തനം തുടർന്നു പോവുക തന്നെ ചെയ്യും. അനുദവിച്ച് കടന്നുവന്ന് പിതാവിൻ്റെ സമീപം സ്ഥാനം ലഭിക്കുകയും പിതാവിൻ്റെ പ്രവൃത്തിയിൽ അവൻ പങ്കുചേരുകയും ചെയ്യും. കൂടുതൽ ക്ഷമിച്ചു കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കും. പക്ഷെ നിങ്ങൾ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെട്ടു പോകും. കാരണം സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. 1 യോഹന്നാൻ 4:8.